2020 ജൂലൈ 5 ഞായർ, വാരാന്ത്യ കൗമുദി, 1 പേജിൽ നിന്ന്. മരണത്തീരത്ത് ജീവിതം തേടിയ 10-ാം ക്ലാസ്സുകാരൻ. കോവിഡിനെ പേടിച്ച് ലോകം വീട്ടിലടച്ചിരിക്കുമ്പോൾ രാജ്യതലസ്ഥാനത്ത് അതേ രോഗവുമായി മുഖാമുഖമുള്ള യുദ്ധത്തിലാണ് മുഹമ്മദ് ചാന്ദ് എന്ന 10-ാം ക്ലാസ്സുകാരൻ. കോവിഡ് മൃതദേഹങ്ങൾ ചുമന്ന് സംസ്കരിക്കുന്ന ജോലി ചെയ്യാൻ പേടിയില്ലേ എന്ന ചോദ്യത്തിനു മുന്നിൽ വൈറസിനെയല്ല, പട്ടിണിയെ അല്ലേ പേടിക്കേണ്ടതെന്ന മറുചോദ്യവുമായി അവൻ തലയുയർത്തി നിൽക്കുന്നു. കയ്യിലൊരു നാണയത്തൊട്ടുപോലും എടുക്കാനില്ലാത്ത ആയിരക്കണക്കിന് മുഖങ്ങളുടെ പ്രതിനിധിയായ ചാന്ദിന്റെ ഇരുട്ടിലും വെളിച്ചം പരത്തുന്ന ജീവിതത്തിലേക്ക്. ഫീച്ചർ തയ്യാറാക്കിയത് ശരണ്യ ഭുവനേന്ദ്രൻ. വൈറസിനെ നമുക്ക് അതിജീവിക്കാം, പക്ഷേ വിശപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാകും? കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കാത്ത് ഡൽഹിയിലെ കോവിഡ് ആശുപത്രിയായ ലോക് നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിക്ക് മുന്നിൽ നിൽക്കുന്ന 10-ാം ക്ലാസ്സുകാരന്റെ ചോദ്യമാണിത്. കലാപം നടന്ന വടക്കു കിഴക്കൻ ഡൽഹിയിലെ സീലംപൂർ സ്വദേശി മുഹമ്മദ് ചാന്ദിന്റെ ചോദ്യം എല്ലാവരോടുമായാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശ്മശാനത്തിലും ഖബർസ്ഥാനിലും എത്തിക്കുന്ന ജോലിയാണ് അവന്. സംസ്കാരത്തിന് കൂടെയുണ്ടാവുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ മൃതദേഹം ചുമക്കുന്നവൻ. മാസശമ്പളം 17,000 രൂപ. തുടക്കത്തിലെ അവന്റെ ചോദ്യത്തിന്റെ പൊരുൾ പിടികിട്ടി കാണുമല്ലോ. താനടക്കമുള്ള 7 വയറിന് ലോക്ക്ഡൗൺ ഇട്ട അതേ കോവിഡ് തന്നെ ഇതാ ഇപ്പോൾ കുടുംബത്തിന് അന്നം നൽകുന്നുവെന്ന സത്യം ഒരൽപ്പം പരിഹാസത്തോടെയും അതിലേറെ ഗൗരവത്തോടെയും പങ്കുവയ്ക്കുകയാണ് തലയുയർത്തിപ്പിടിച്ച് മുഹമ്മദ് ചാന്ദ്. കോവിഡിനെ പേടിച്ച് ലോകം വീട്ടിലടച്ചിരിക്കുമ്പോൾ പലായനം നടത്തുമ്പോൾ ഇങ്ങ് രാജ്യതലസ്ഥാനത്ത് കോവിഡിനോട് ദിവസവും യുദ്ധം ചെയ്യുകയാണ് ഈ 10-ാം ക്ലാസ്സുകാരൻ. അതും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കൊപ്പം യാതൊരു പേടിയുമില്ലാതെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ. രോഗം പകരാനുള്ള സാധ്യത 100-ൽ 100% എന്ന് ചുരുക്കം. ദാരിദ്ര്യവും വിശപ്പും കൂടെ പിറപ്പായിരുന്നുവെങ്കിലും കോവിഡും ലോക്ക്ഡൌണും എരുതിയിലേക്ക് എണ്ണ പകരുന്നതായിരുന്നു. വീട്ടുവാടക, വാപ്പയുടെയും ഉമ്മയുടെയും ചികിത്സ, വീട്ടു ചെലവ്, ഇങ്ങനെ പ്രതിസന്ധികൾ ഓരോന്നായി ജീവിതത്തോട് അനുനിമിഷം കലഹിക്കാനെത്തിയപ്പോൾ മരണത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും ചിന്തിക്കാൻ തന്നെ കഠിനാധ്വാനിയായ ഈ കൗമാരക്കാരൻ പാടെ മറന്നുപോയി. പട്ടിണിയാൽ തുന്നിക്കൂട്ടിയ ജീവിതം. കിഴക്കൻ ഡൽഹിയിലെ പുരാന സിലംപൂരിൽ ഗാന്ധിനഗർ സ്വദേശിയായ മൊമീനിന്റെയും ഹനീസയുടെയും 5 മക്കളിൽ 2-ാമനാണ് മുഹമ്മദ് ചാന്ദ്. വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് പലായനം ചെയ്യുന്ന ജീവിതമാണ്. അവിടെ തങ്ങളുടെ വിലാസത്തിന് പ്രസക്തിയൊന്നുമില്ലെന്ന് ചാന്ദ് നിലപാട് വ്യക്തമാക്കുന്നു. പിതാവ് മൊമീൻ ഡൽഹിയിലെ കൃഷ്ണനഗറിലെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. 3 വർഷത്തിന് മുമ്പ് ചുമടെടുക്കുന്നതിനിടെ വീണു. പിന്നെ 2 വർഷത്തോളം കിടന്ന കിടപ്പിലായി. തൈറോയിഡും വൃക്കരോഗവുമായി ഉമ്മയും ചികിത്സയിലായി. അതോടെ മൂത്ത സഹോദരൻ സാക്കിയത് പഠനം നിർത്തി പിതാവിന്റെ വഴിയെ നടന്നു. മുഹമ്മദ് ചാന്ദും സഹോദരിമാരായ റഫിയ, മുസ്കാൻ, സദഫ് എന്നിവർ സ്കൂൾ വിദ്യാർത്ഥികളായും ജീവിതം തുടർന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന കലാപം മുതൽ വീട്ടിലേക്കെത്തുന്ന വരുമാനം ഏതാണ്ട് കിട്ടിയാലായി എന്ന നിലയിലായി. മാർച്ച് 23 ലോക്ക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചതോടെ വീട്ടിലെ അടുക്കള പൂട്ടി എന്ന് തന്നെ പറയാം. പല ദിവസങ്ങളിലും ഭക്ഷണം ഒരു നേരമാക്കി കുടുംബം ദിവസങ്ങൾ തള്ളി നീക്കി. പട്ടിണിയാണെന്ന് പറഞ്ഞാലല്ലേ പുറത്തറിയൂ എന്ന വാക്കുകളാൽ ഹനീസ മക്കളെ സമാധാനിപ്പിച്ചു. കോവിഡ് രോഗികളല്ലാതെ അത്യാവശ്യക്കാരല്ലാത്ത ആരും തന്നെ ആശുപത്രികളിൽ എത്തേണ്ടെന്ന് കൂടി ആയതോടെ സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള സൗജന്യ മരുന്നുകളടക്കം എല്ലാം നിന്നു. എന്നിട്ടും ജീവിതം തുടർന്നു. എന്നാൽ വാടക ചോദിച്ച് വീട്ടുടമ വീട് കയറിയിറങ്ങാൻ തുടങ്ങിയതോടെ ദാരിദ്ര്യം തെരുവിലിറക്കി. തീക്കളിക്ക് ഞാനില്ല. മെയ് അവസാനത്തോടെ ആകെ സമ്പാദ്യമായ ആധാർ കാർഡ് പണയത്തിൽ വെച്ച് കുറച്ച് പണം സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ച് സുഹൃത്തിനെ സമീപിച്ചപ്പോഴാണ് ലോക് നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലെ സ്പെഷ്യൽ വേക്കൻസിയെ കുറിച്ച് ചാന്ദ് അറിയുന്നത്. ആശുപത്രികളിൽ നിന്ന് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ശേഖരിച്ച് ഡൽഹിയിലെ ഖബർസ്ഥാനിലും ശ്മശാനങ്ങളിലും എത്തിക്കണം. അവ സംസ്കരിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യണം. മാസം ആദ്യം 5 അക്ക ശമ്പളം. വീട്ടിൽ ദിവസവേതനക്കാരെ മാത്രം കണ്ട് ശീലിച്ച ചാന്ദ് മറിച്ചൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ നേരെ ആശുപത്രിയിലെത്തി. മൃതദേഹം സംസ്കരിക്കാൻ കരാറെടുത്തയാളിനെ കണ്ട് ജോലി ആവശ്യപ്പെട്ടു. ചെറിയ പയ്യനല്ലേ നീ, കോവിഡ് ബാധിച്ച് ചത്തുപോകും എന്ന കരാറുകാരന്റെ ഉപദേശമൊന്നും ചാന്ദിനെ തിരിച്ചയക്കാൻ മതിയാകുന്നതായിരുന്നില്ല. ഇതോടെ ജോലിയും ഉറച്ചു. വീട്ടിലെത്തി ഉമ്മയോടാണ് ആദ്യം കാര്യം പറഞ്ഞത്. പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോകരുതെന്ന് ഉമ്മ വിലക്കി. പിറ്റേന്ന് പുലരുവോളം അവർ കരഞ്ഞു. മരണത്തിലേക്ക് മകനെ കുടുംബം തള്ളിവിടുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു അവരുടെ ഉള്ളിൽ. മകന്റെ കാല് പിടിക്കാൻ ഉമ്മ തയ്യാറായെങ്കിലും ചാന്ദ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഒപ്പം വരുന്നോ എന്ന് ചേട്ടനോടും ജോലി വാഗ്ദാനം ചെയ്തു. എന്നാൽ തീക്കളിക്ക് താനില്ലെന്നായിരുന്നു ചേട്ടൻ സാക്കിയതിന്റെ മറുപടി. ദിവസം 30-ലേറെ മൃതദേഹങ്ങൾ. ജോലിക്ക് തയ്യാറെടുത്ത് അടുത്ത ദിവസം രാവിലെ തന്നെ ആശുപത്രിയിലെത്തി. കരാറുകാരൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി കോവിഡിൽ നിന്ന് സുരക്ഷ ലഭിക്കാനുള്ള വസ്ത്രമായ PPE കിറ്റ് നൽകി. സംഗതി ഗംഭീരം. കയ്യും കാലും അടക്കം ശരീരം മറഞ്ഞിരിക്കും. പോരാത്തതിന് മുഖം മറയ്ക്കാൻ ഫേസ് ഷീൽഡും. ഇനി എന്തിന് കോവിഡിനെ പേടിക്കണമെന്ന ചിന്തയിൽ സ്റ്റൈലായി പുറത്തിറങ്ങി. മൃതദേഹത്തിനായി കാത്തിരുന്നു. ആദ്യ വില്ലൻ ചൂടായി അനുഭവപ്പെട്ടു തുടങ്ങി. ആശുപത്രിക്കുള്ളിൽ AC റൂമിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ പോലും ചൂടിൽ അഗ്നിപരീക്ഷ നടത്തുന്ന PPE കിറ്റും ധരിച്ച് ഉത്തരേന്ത്യയിലെ കൊടും ചൂടിൽ വെയിലത്തിറങ്ങി നിന്ന ചാന്ദിനെ സൂര്യൻ വട്ടം ചുറ്റിച്ചു. വാടി തളർന്നു പോയിരുന്നു ആ കുഞ്ഞുമേനി. ഇതിനൊന്നും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അവൻ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ സഹായത്തോടെ പോരാട്ടത്തിനായി എഴുന്നേറ്റ് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ മൃതദേഹം എത്തി. ജീവിതത്തിൽ ആദ്യമായി മൃതദേഹം കാണുകയാണ്. പേടിയും അങ്കലാപ്പും. പിടിക്കട എന്ന കൂടെയുള്ള ജോലിക്കാരന്റെ ആജ്ഞയിൽ കണ്ണും പൂട്ടി മൃതദേഹത്തെ വാരിയെടുത്ത് ആംബുലൻസിൽ കിടത്തി. ശേഷം വണ്ടിക്കുള്ളിലേക്ക് കയറി പഞ്ചാബി ബാഗിലെ ശ്മശാനത്തിലേക്ക്. ആദ്യമൊക്കെ 10 താഴെ മൃതദേഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ചാന്ദ് പറയുന്നു. എന്നാൽ ഇപ്പോൾ 35 മുതൽ 40 വരെ മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ എത്തിക്കണം. ദിവസവും 80 ആളുകൾ മരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജോലി കൂടുതലാണ്. എങ്കിലും പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന ധൈര്യമുണ്ട്. മരിച്ച ശേഷം സ്വന്തം ബന്ധുക്കൾക്ക് പോലും ഒരു നോക്ക് കാണാൻ കഴിയാത്തവർക്ക് അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കുന്നത് പുണ്യമല്ലാതെ മറ്റെന്താണ്? പ്രായം കടക്കുന്ന പക്വതയോടെ ചാന്ദ് പറയുന്നു. ദൈവമല്ലാതെ മറ്റാരാണ് കൂട്ട്? ആരും സഹായിക്കാനില്ലെന്ന തോന്നൽ ശക്തമാവുമ്പോഴാണ് ദൈവം കൂട്ടുനിൽക്കുമെന്ന ബലം ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്നത്. ചാന്ദിന്റെ കാര്യത്തിലും മറിച്ചല്ല. മറ്റാർക്കറിയില്ലെങ്കിലും ദൈവത്തിന് എന്റെ കഷ്ടപ്പാടുകൾ അറിയാം. ദൈവം എന്റെ കൂടെയുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 8 വരെയാണ് ജോലി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിക്കും. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നന്നായി കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി വൃത്തിയാകും, ചാന്ദ് പറയുന്നു. ചാന്ദിന്റെ ആത്മവിശ്വാസത്തിനൊന്നും ഉമ്മ ഹനീസയുടെ ആദ്യകറ്റാനായിട്ടില്ല. ഇവൻ കുഞ്ഞാണ്, ഒന്നും അറിയില്ല. എന്നാൽ വീട്ടിലെ ദാരിദ്ര്യം ഓർക്കുമ്പോൾ തടയാനുമാകില്ല. എന്നും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ വീട്ടുകാർക്ക് കോവിഡ് ബോധവൽക്കരണ ക്ലാസ് നൽകലാണ് തന്റെ പ്രധാന ജോലിയെന്ന് ചാന്ദ് പറയുന്നു. പഠിക്കുന്നത് 10 ക്ലാസ്സിലാണെങ്കിലും ചാന്ദിന് 18 പ്രായമുണ്ട്. പഠിക്കാൻ മിടുക്കനല്ലാഞ്ഞതല്ല, മറിച്ച് രോഗം വില്ലനായി എത്തിയതാണ് ചാന്ദിന്റെ 3 കവർന്നത്. 7 പഠിക്കുമ്പോൾ മുതൽ ഉമ്മയുടെ വൃക്കരോഗത്തിന്റെ ചെറിയ ചില ലക്ഷണങ്ങൾ ചാന്ദിലും കണ്ടെത്തി. മൂത്രത്തിൽ കല്ലായിരുന്നു തുടക്കം. 8 ഓപ്പറേഷൻ ചെയ്തു. പിന്നെ 3 യൂറിൻ ബാഗായിരുന്നു സന്തത സഹചാരി. കൂട്ടുകാരൊക്കെ പഠിച്ചു മുന്നേറി. എന്നാൽ അസുഖം മാറി തിരികെ സ്കൂളിലെത്തി തന്നേക്കാൾ 3 ഇളപ്പമുള്ളവർക്കൊപ്പം പഠനം തുടർന്നു. ആദ്യമൊക്കെ അമ്മാവനെന്ന് വിളിച്ച് പിള്ളേർ കളിയാക്കുമായിരുന്നുവെന്ന് ചാന്ദ് പറയുന്നു. സങ്കടം തോന്നിയോ അപ്പോൾ എന്ന ചോദ്യത്തിന് എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ സ്കൂളിൽ പോകാത്തത്, ഈ കളിയാക്കുന്നവർക്ക് അത് അറിയില്ലല്ലോ എന്ന് സ്വതസിദ്ധമായ തന്റെ ശൈലിയിൽ ചാന്ദ് പറയുന്നു. കലാപവും കോവിഡും കൂടി 10 പരീക്ഷയും മുടക്കി. ഇക്കൊല്ലം പരീക്ഷ എഴുതാതെ +1 പ്രവേശനം നേടുന്ന CBSE വിദ്യാർത്ഥികൾക്കൊപ്പം ചാന്ദുമുണ്ട്. ഡോക്ടറാകണമെന്നാണ് ചാന്ദിന്റെ ആഗ്രഹം. ജോലി ചെയ്ത് പഠിക്കുമെന്ന് ആത്മവിശ്വാസത്തിന്റെ പര്യായമായ ചാന്ദ് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തി തോന്നുകയില്ല. ഓൺലൈൻ ക്ലാസുകൾ, ജോലിക്കിടയിലും കേട്ടുപഠിച്ച് മുന്നേറുന്നതിനിടെ പ്രതിസന്ധി കള്ളന്റെ രൂപത്തിൽ വീണ്ടും എത്തി. ഫോണുമായി മടങ്ങി. അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ പുതിയ ഫോൺ വാങ്ങി പഠനം തുടരുമെന്നും ചാന്ദ് പറയുന്നു. കോവിഡ് മൃതദേഹങ്ങളുമായുള്ള ജോലി നന്നായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ചാന്ദിനെ ആശംസിക്കാൻ പോലും ആകില്ല. ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന കോവിഡ് എന്ന രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയാണോ അതോ കടുത്ത ദാരിദ്ര്യത്തിന്റെ ഉപ്പുരസമാണോ ചാന്ദിനെ നയിക്കുന്നതെന്ന് നിശ്ചയവുമില്ല. ചാന്ദിനെ പോലെ 100 ആരോഗ്യ പ്രവർത്തകരും കരാറുകാരും കോവിഡിനോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അസാധ്യമെന്ന് വിധിയെഴുതിയ പ്രതിബന്ധങ്ങളെ ചങ്കുറ്റത്തോടെ നേരിട്ടവർ മാനുഷിക പരിമിതികൾ തരണം ചെയ്തിട്ടുള്ളവരാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരാളാണ് ചാന്ദ്. കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങളുമായി ശ്മശാനങ്ങൾ തേടിയുള്ള അവന്റെ യാത്ര തുടരുന്നു.